നയിക്കും പുതിയ കാര്യങ്ങളെല്ലാം നയിക്കും തന്നെയാണ്. തന്റെ മുഖത്ത് കൊണ്ട് സുഖവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദേവൻ പുരാൻ പരിശുദ്ധൻ 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 വരുമ്പോൾ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നവരും പരിശുദ്ധനാകുന്നു. ഗുരുവേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ നമസ്കാര ശുശ്രൂഷം കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. പാപികളായോട് കരുണയെസ്തനായ ഞങ്ങളുടെ പിതാവി നിന്റെ നാം ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാം പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷപ്പെടണം. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ കൃപ സഹായങ്ങൾ ഞങ്ങളോട് കൂടി ഇരിക്കണം. അനുഗ്രഹത്താൽ ഞങ്ങളെ വഴി നടത്തണം. എല്ലാവിധ നന്മകളിലും കർത്താവെ ഭാഗഭാക്കുകളാകുവാനും കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവയെ തരണം ചെയ്യുവാനുമുള്ള ബലവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ദൈവാത്മാവിന്റെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. മണവാളൻ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ, ഞങ്ങൾ നിന്റെ കാന്തയാകുന്ന മണവാട്ടി സഭയാണെന്നുള്ള ബോധ്യത്തോടെ പാതിവൃത്യത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയാണല്ലോ കർത്താവെ, വിശുദ്ധിയിൽ അനുഗ്രഹിതമായിട്ട് അരിപ്പാൻ സഹായിക്കണമേ. കളങ്കങ്ങളെയും കറ ചുളുക്കം മുതലായവയെയും ഒക്കെ ഞങ്ങളെ നീക്കണം. ഞങ്ങളുടെ ആത്മാവ് ശുഭ്രവസ്ത്രം ധരിച്ചതും പ്രകാശ വസ്ത്രം അണിഞ്ഞതുമായി തിരുവനന്തയാക്കണം. ഞങ്ങൾ നിനക്ക് ഏകജാതകം പരിശുദ്ധ സഹായിക്കുമെന്ന് സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ത്രിദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ ബൈബിൾ പഠന ക്ലാസ്സുകൾ അനുഗ്രഹീതമായി മുൻപോട്ട് പോവുകയും അതിന് എല്ലാവരുമൊക്കെ സഹകരിക്കുകയും ചെയ്യുന്ന സ്നേഹം പ്രത്യേകിച്ച് അറിയിക്കുന്നു. കാര്യത്തിൽ ഉത്സവത്തെ പറ്റിയുള്ള ഒരു പൊതുവായ പഠനവും എന്റെ അവസാന കുറച്ച് ക്ലാസ്സുകളിൽ വിശുദ്ധ സഭയും വേദവും പ്രധാന ആശയവും ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതില് ഒരല്പം വിശദമായിട്ട് തന്നെ നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, നമ്മൾ മെറ്റീരിയൽസ് ഒന്നും അത്ര ഉണ്ടാക്കിയില്ലെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി, എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി മാത്രം, പരീക്ഷയൊന്നും ലക്ഷ്യമാക്കിയല്ല, കാര്യങ്ങളൊന്ന് ഗ്രഹിക്കാനും അറിയാനും വേണ്ടി മാത്രം ദിവസം ഓരോന്ന് ഉത്ഭവിച്ചു വന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് പ്രത്യേകിച്ച് അതിന്റെ ട്രാൻസ്ലേഷനും ഒക്കെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ദിവസത്തിൽ ഉൾപ്പെടാതെ പോയതും എന്നാൽ ഒരു പക്ഷേ ഉൾപ്പെടുത്തുവാൻ സാധ്യതയുണ്ടായിരുന്നു ആയിരുന്ന അപ്പോക്രിഫ എന്നുള്ള പുസ്തകങ്ങളെ പറ്റി, ഏകദേശം 16 ബുക്കുകളെ പറ്റി നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ കുറച്ച് ബുക്കുകളും കൂടെ അതിനോടും ചേർന്ന് വരുന്നുണ്ട്. അതും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ട് അടുത്ത ആഴ്ച മുതല് നമ്മുടെ വീണ്ടും നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലേക്ക് തിരിച്ചു വന്ന് വേദപുസ്തകത്തിൽ നിന്ന് ചില ആശയങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൺക്ലൂഡ് ചെയ്യാനായിട്ടാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ?
ആ ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അച്ഛൻ.
എനിക്ക് ഫോൺ എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ക്ഷമിക്കണം, ചിലപ്പം ഒരു പക്ഷെ ആവർത്തിക്കപ്പെട്ടേക്കാം. ക്ഷമിക്കണം. എവിടം വരെയായിരുന്നു കേട്ടത്? ഇവിടെ
അച്ഛൻ ബുക്കുകൾ നമുക്ക് കുറച്ചുകൂടെ രണ്ടു മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ട്, അത് നോക്കാം എന്നുള്ളത് പറഞ്ഞ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ സൈലൻസ് ആയിരുന്നു.
ഓക്കെ, അപ്പോ നമ്മള് അത് അത് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഞാൻ ഓർത്തത് ആർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണ്. അത് ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ആർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണ് ഇല്ല. അപ്പൊ കേട്ടില്ലായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല, ധാരാളം പേര് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന കാര്യം കൂടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ രാവിലെ ഒരു കോൾ എനിക്ക് ലഭിച്ചു. രണ്ട് കാര്യങ്ങളാണ് എന്നെ വിളിച്ച ആൾ ആവശ്യപ്പെട്ടത്. നമ്മളെ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു ബൈബിളാണ് ഈ ഗിദയോൻസ് ബൈബിൾ എന്ന് പറയുന്നത്. അതും പിന്നെ നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിന്റെ ഒരു ചെറിയ ബ്രീഫിംഗ് തരാമോ എന്ന് ചോദിച്ചു. ആ രണ്ട് കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ട് നമ്മുടെ പഠന കാര്യത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഗിദയോൻസ് ഇന്റർനാഷണൽ ബൈബിള് എന്ന് പറയുന്നത് 1899 നമ്മുടെ ഷിക്കാഗോയ്ക്ക് അടുത്തുള്ള വിസ്കോൺസിനിലാണ് അതിന്റെ ഉത്ഭവം. എനിക്കൊന്ന് രൂപ ആ സ്ഥലത്താ താമസിക്കുന്നത് അല്ലേ, ഏകദേശത്തിനടുത്താ. അപ്പൊ അവിടെ നിങ്ങളുടെ ആ ഏരിയയിലാണ് അതിന്റെ ഒരു ഉത്ഭവം. വിസ്കോൺസിനിലാണ് അതിന്റെ ഉത്ഭവം. 1899 അത് പ്രധാനമായിട്ട് രണ്ടു പേരാണ് അതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്, സാമുവൽ ഇ ഹില്ലും ജോൺ എച്ച് നിക്കോൾസണും. വില്യം ജെ നൈറ്റ്സും കൂടെ അതിന്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നുണ്ട്. എന്നാലും ആദ്യത്തെ ആശയങ്ങൾ ഉണ്ടായത് ഈ സാമുവൽ ഇ ഹില്ലും ജോൺ എച്ച് നിക്കോൾസണും കൂടെ ചേർന്നാണ്. അവര് വിസ്കോൺസിനിലെ ഒരു ഹോട്ടൽ മുറിയിൽ അവര് കണ്ടുമുട്ടുകയും അവര് കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, 1899 എന്ന് പറയുന്നത് സ്പെഷ്യലി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന റിഫർമേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടായി. ഈ ബൈബിളിനെ പറ്റിയുള്ള കൂടുതൽ എല്ലാ പ്രാദേശിക ഭാഷകളിലും എല്ലാം വേദവസ്തുവം ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും ഒത്തിരി ട്രാൻസ്ലേഷനൊക്കെ അതൊക്കെ ഭാഷകളിലേക്ക് ഉണ്ടാകുകയൊക്കെ ചെയ്തു. ഇപ്പൊ ഒരു 300 വർഷം കഴിഞ്ഞു, 1500 കഴിഞ്ഞിട്ട് 300 വർഷം കൂടെ ആയല്ലോ. അപ്പൊ നല്ല രീതിയിൽ ഈ ബൈബിൾ എന്നുള്ള ഒരു പ്രധാന ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ, അതാണ് അതിന്റെ ഒരു സാഹചര്യം. അപ്പൊ ഇവര് പ്രത്യേകിച്ച് രണ്ട് ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു ഇവർ രണ്ടുപേരും. ഇവര് കണ്ടെത്തിയ വിസ്കോൺസിന്റെ ഹോട്ടൽ എന്ന് പറയുന്നത് സെൻട്രൽ ഹൗസ് ഹോട്ടൽ ബോസ്കോബൽ വിസ്കോൺസിനിലാണ്. അതിലെ റൂം നമ്പർ 19 ഇവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയത്. അവിടെ ഇരുന്ന് അവർക്കൊരു ആശയം ഉണ്ടായി, വേദവസ്തുവം നമുക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ ഗിദയോൻസ് ബൈബിൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന ഇവിടെ ഹോട്ടൽ മുറികളിലല്ലേ? ഗിദയോൻസ് ബൈബിൾ എല്ലാം ഏത് ഹോട്ടലിൽ പോയി നമ്മൾ മുറിയെടുത്താലും അവിടെ ഒരു ഗിദയോൻസ് ബൈബിൾ ഇതാണ്. അപ്പം അതിന്റെ അടിസ്ഥാനം ഇതാ, ഇവരെ ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടുമുട്ടി. അവിടെ വെച്ച് ആശയം ഉണ്ടായതുകൊണ്ട് പിന്നീട് അത് അവര് ഒരു പ്രസ്ഥാനമായിട്ട് ആരംഭിക്കുകയും അതിനുവേണ്ടി ആദ്യത്തെ കാലത്ത് ഒത്തിരി കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മതിയല്ലോ, എല്ലാം കൂടെ വിശദമാക്കേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു അടിസ്ഥാനം. അങ്ങനെയാണ് ഈ ഗിഡ്സിന്റെ ഗിദയോൻസ് ബൈബിള് എല്ലാ ഹോട്ടൽ മുറികളിൽ ഇരിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായത്. എന്നാൽ അവര് ചില കളറ് പ്രത്യേകിച്ച് ചില കളറുകള് ഈ ബൈബിളിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പുറഞ്ചട്ടയ്ക്ക് ഓറഞ്ച് കളറാണെങ്കിൽ അത് ഗിവൺ ഇൻ സൈഡ് വർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്, നടന്നു പോകുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓറഞ്ച് കളർ. ഗ്രീൻ ആണെങ്കിൽ ഫോർ കോളേജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്, റെഡ് ആണെങ്കിൽ ഫോർ ഇൻ സ്കൂൾ ഡിസ്ട്രിബ്യൂഷൻ ടു മിഡിൽ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയാണ് റെഡ്. പിന്നെ ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ പ്രിന്റഡ് ഇൻ എ ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷ്, അതായിരിക്കും ഡാർക്ക് ബ്ലൂ വേറെ ഏതെങ്കിലും ഭാഷയില്. എനിക്ക് തോന്നുന്നു ഗിദയോൻസ് ബൈബിൾ മലയാളത്തിൽ വരെ അച്ചടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, കൃത്യമല്ല. അതുവരെ അവർ ചെയ്യാറുണ്ടെന്നാണ് എന്റെ ഒരു ചിന്ത. വൈറ്റ് ബൈബിൾ ആണെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിലാണ്. ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബൈ ഓക്സിലറി ഉള്ളിയാണ്. ബ്രൗൺ ആണെങ്കിൽ ഫെസിലിറ്റീസ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ വിറ്റ്നസിംഗ് ഇൻ പ്രിസൺസ് ആൻഡ് ജെയിൽസ് വൈകുതയാണ്. അത് അങ്ങനെ ബർഗുണ്ടി തുടങ്ങി ധാരാളം കളറുകൾ, അങ്ങനെ ഡിഫറെന്റ് കളർ ഓഫ് ബൈബിൾസ് അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്രശസ്തമാണ്, പല രീതിയിലുള്ള ഈ കളറുകൾക്കൊക്കെ ഇതിന് അർത്ഥം ഉണ്ടെന്നും കൂടെ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോ അങ്ങനെയാണ്. എന്നാൽ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോഴ് നാഷ്വില്ലിൽ ടെന്നീസിയിലാണ് ഇപ്പോഴ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു അടിസ്ഥാനം. അതിലൊരു ഒരു ഒരു സിമ്പൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലൊരു എന്താന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അതിന്റെ ആ സിമ്പലൈസേഷൻ എന്ന് പറയുന്നത് ഗിദയോൻസ് എന്നാണല്ലോ പേര്. അപ്പം നമ്മുടെ വേദപുസ്തകത്തിലെ ഗിദയോനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അത്. അതിൽ പിടിയുള്ള ഒരു സാധനം, അതിന്റെ മേളിൽ ചെറിയൊരു എന്തോ മേളിലോട്ട് തീ പോലെയോ, അത് ഒരു കുടവും തീയുമാണ്. അത് ഒരു കുടവും തീയുമാണ്. എന്താ കുടവും തീയും? ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആ കുടവും തീയുമാണെന്ന് പറയുന്നുണ്ട്. വായിച്ചു, ഏതായാലും ബൈബിൾ വായിക്കാനായിട്ട് ആന്റി ഇന്നലെ ഒരുങ്ങി ഒന്നും വായിപ്പിച്ചില്ല, ഇന്ന് ആന്റി വായിക്കാട്ടെ. 7-ാം അധ്യായത്തില് മിദ്യാന്യര് ഈ ഇസ്രായേൽക്കാരെ യുദ്ധം ചെയ്യാനായിട്ട് വരിക. അപ്പോ ഗിദയോനെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ട് ഗിദയോനെ ദൈവം കൊടുക്കുന്ന കൽപ്പന എന്ന് പറഞ്ഞ 2-ാം വാക്യം വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം. ഹലോ, ജഡ്ജസ് ചാപ്റ്റർ നമ്പർ 7 വേഴ്സ് നമ്പർ 2, ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം.
യഹോവ ഗിദയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചുവെന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല.
3 കൂടെ വായിച്ചു.
നിയാദ് പർവ്വതത്തിൽ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാറെ ജനത്തിൽ 22,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു.
അത് മതി. അപ്പൊ ഈ മിദ്യാനരെ തോൽപ്പിക്കാനായിട്ട്, മിദ്യാനരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മിദ്യാനരെന്ന് പറഞ്ഞാൽ എത്യോപ്യക്കാരാ. ഈ മോശ പോയി താമസിക്കുന്ന ഈ 40 കൊല്ലം ഓടിപ്പോയി മിദ്യാനിലെ പുരോഹിതനായി ത്രോവിന്റെ ആടുകളെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞല്ലോ. അപ്പം മിദ്യാനിയർ എന്ന് പറഞ്ഞാൽ എത്യോപ്യക്കാരാ, ആഫ്രിക്കയുടെ ഒരു സൈഡിലുള്ളവരാണല്ലോ, വെറുത്തുറകാരാ കൂടുതൽ എത്യോപ്യയിലുള്ളവര്. അപ്പോ അതുകൊണ്ടാണല്ലോ ഈ മോശയുടെ പെങ്ങളെ മിരിയാം സിപ്പോറയാണല്ലോ കിട്ടിയത്. ഇത്രവിന്റെ മോൾ സിപ്പോറ കിട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ യൂത സ്ത്രീക്ക് ഈ പെങ്കുച്ചിനാത്ര പിടിച്ചില്ല, സിപ്പോറ പിടിച്ചില്ല. അന്ന് റേസിസം എല്ലാം ഉണ്ടല്ലോ കൂടുതലാ. അപ്പോ അതാണല്ലോ അവര് തമ്മിൽ ഈ 49 പോരുണ്ടാകാനായിട്ടുള്ള വിഷയം. ജാനിയറുടെ കാര്യം പറഞ്ഞപ്പോ ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ, അത് പഠിക്കുകയും കൂടെ തമാശ രൂപത്തെ നമുക്ക് പഠിക്കുകയും കൂടെ ചെയ്യാൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മിദ്യാന്യരതാ. അപ്പോ ആ മിദ്യാന്യരുടെ മേലെ ദൈവം ഗിലയാദിനെ ഉയർത്തുകയാണ്. അങ്ങനെ അവര് 22,000 പേര് മടങ്ങിപ്പോയി, 10,000 പേര് ശേഷിച്ചു എന്ന് പറഞ്ഞ 37,000 പേരുണ്ടായിരുന്നു മൊത്തം. 10,000 പേര് ശേഷിച്ചു. അതിനകത്ത് പിന്നീട് നമ്മൾ 6-7 വാക്യങ്ങള് വായിക്കുമ്പം അവരെ നദിയുടെ അരിയിൽ കൊണ്ടുവരുന്നതും കൈ വായിക്ക് വെച്ച് നക്കി കുടിച്ച് വെള്ളം നായ നക്കി കുടിക്കുന്ന പോലെ കുടിക്കാൻ സാധിക്കുന്നവർ മാത്രം നിന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 300 പേര് അവസാനം ഈ 10,000-ൽ നിന്ന് 300 പേര് മാത്രം അവശേഷിച്ചു. അങ്ങനെ അവരുമായിട്ട് മിദ്യാന്യരെ ഗിദയോൻ തോൽപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഗിദയോൻ അവരെ തോൽപ്പിക്കുന്ന ആ സംഭവത്തിൽ 16-ാം വാക്യം ഒന്ന് വായിക്കാവോ? 16-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു.
അനന്തരം ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തിന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ തന്ത്രവും കൊടുത്ത് അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യും.
കേൾക്കുന്നില്ലല്ലോ. കേൗണ്ടല്ലോ ആന്റി ലൗഡ് സ്പീക്കർ ആയിട്ടേക്ക് വേണോ?
ഇല്ല.
ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്തിട്ട് ആന്റി ചെവിയിൽ വെച്ച് കേൾക്കുകയും വായിക്കാൻ നേരം അല്ലാതെ അങ്ങനെ മാറ്റി പിടിച്ച് വായിക്കുകയും ചെയ്താൽ മതി. ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്ത് പ്ലീസ്. പ്ലീസ് വായിക്കാട്ടെ.
ഹലോ.
വായിച്ചു വായിച്ചു. പതിനാറാം വാക്യം, പതിനാറ് പതിനേഴ് വാക്യങ്ങള്, പതിനെട്ട് വാക്യങ്ങൾ.
അനന്തരം അവൻ ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്ത് അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യും. പാളയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യും.
അനന്തരം അവനെ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ചു, ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അപ്പൊ ഈ കുടവും പന്തവും കണ്ടോ, അങ്ങനെയാണ്. അതാ ഈ അടയാളം, ഗിദെയോൻസ് ബൈബിളിലെ അടയാളമാണ് നമ്മൾ ഈ പറയുന്നത്. അതിനകത്തൊരു വേദപുസ്തക സംഭവം നമ്മൾ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അങ്ങനെ അവരെന്നാ ചെയ്തു, മധ്യാമ 19-ാം വാക്യം, മധ്യാമത്തിലെ ആരംഭത്തെങ്കിൽ അവർ കാവൽ മാറി നിർത്തി ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേര് പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. പന്തവും വലുത് കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളെന്നാർത്തു. അങ്ങനെയാണ് ജയം കൊടുക്കുന്നത്. അതാ നമ്മളൊരു പാട്ട് പാടുന്നത്, മൺകുട്ടുമുടയും തീകത്തീടും ആരാധനയെങ്കിൽ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആ പാട്ടിന്റെ പൊരുൾ. അപ്പൊ അങ്ങനെ കുട ഉടച്ചു, തീ കത്തി, തീ അതിനകത്തുണ്ടായിരുന്നു, ആ കുട ഉടച്ചു. അതൊരു അടയാളമായിട്ട് അവർ ചെയ്തു എന്നുള്ളതേ ഉള്ളു. അതാണ് ഗിദെയോന്റെ ഈ സംഭവം. ഗിദെയോൻ ബൈബിളിലെ കുടവും തീയും വരാനുള്ള കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളു. അപ്പൊ അതാണ് ഗിദെയോൻ ബൈബിള്. അടുത്തായിട്ട് നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളില് അതിനെപ്പറ്റി ഒരു ചെറിയ ബ്രീഫിംഗ് എന്ന് പറയുന്നത്, 1990 ഇവരെ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അതിന്റെ വിശദാംശം നമുക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഏൻഷ്യന്റ് ക്രിസ്ത്യാനിറ്റി സ്പീക്സ് ടുഡേയ്സ് വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിലുള്ളതാണ്. ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന് വെച്ചപ്പോഴ് നമ്മൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചാണ്, ആ അർത്ഥത്തിലല്ല. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്ന സത്യത്തിൽ ബർത്തലോമിയോ 1-ാമൻ തലവനായിരിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ ചർച്ച, അത് സത്യത്തിൽ വെസ്റ്റേൺ തിയോളജിയാണ് അവർക്ക്. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചസ് എന്ന് വേണം നമുക്ക് പറയാം. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് എന്ന് നമ്മൾ പൊതുവെ വിവക്ഷിക്കുന്നത് കൊയിനെ ഗ്രീക്ക് അവരുടെ ലാംഗ്വേജ് ആയിട്ടിരിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെയും അലക്സാണ്ട്രിയയിലെ അന്ത്യോക്കിയിലെയും ജെറുസലേമിലെയും ഏതൻസിലെയും സൈപ്രസിലെയും അൽബാനിയയിലെയും മൗണ്ട് സൈനായിലെയും ഒക്കെ സഭകളെ പൊതുവിലാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചസ് എന്ന് പറയുന്നത്. എന്നാൽ ഇവരിൽ ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസിന് ബർത്തലോമിയോ 1-ാമനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ഒരു പ്രാധാന്യമുണ്ട്. സമന്മാരിൽ മുമ്പൻ എന്ന് പറയും, ഫസ്റ്റ് എമംഗ് ഈക്വൽസ്. അത് കോൺസ്റ്റാന്റിനോപ്പിളിനുണ്ടായിരുന്ന ഒരു പ്രാധാന്യമാണ്. എന്തുകൊണ്ടാ ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് പ്രാധാന്യം വരാൻ കാര്യം, ആദ്യകാലത്ത് ജെറുസലേം തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴ് 4 കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും പ്രാധാന്യമുള്ളതായിട്ട് തീർന്നു. ജെറുസലേം AD 70 തകർക്കപ്പെട്ടു. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയുടെ ഉത്ഭവം, അങ്ങനെ അന്ത്യോക്കിയയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേരായി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അന്ത്യോക്കിയ, കുസ്തന്തിനോപോലിസ്, കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രാധാന്യം അന്നത്തെ പിന്നീട് AD 300 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പം അങ്ങനെ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന ഒരു ഒരു പ്രാധാന്യം കൊണ്ടാണ് അവര് ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്ന് പറയാൻ കാര്യം. 4 സ്ഥലങ്ങൾ: 1 അന്ത്യോക്കിയ, 2 കോൺസ്റ്റാന്റിനോപ്പിൾ, 3 അലക്സാണ്ട്രിയ, 4 റോം. പത്രോസ് അറിയിച്ച റോമ്, മർക്കോസ് സുവിശേഷം അറിയിച്ച അലക്സാണ്ട്രിയ. അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റാണ്. അപ്പോ ഇങ്ങനെയുള്ള 4 സ്ഥലങ്ങളിൽ കോൺസ്റ്റാന്റിനോപ്പിളിന് വലിയ പ്രാധാന്യം ഉണ്ടായി. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് അവിടുത്തെ ചർച്ചിനാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന് ഔദ്യോഗികമായിട്ട് പറയുന്നത്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയാൻ കാര്യം, ഈസ്റ്റേൺ പാർട്ട് ഓഫ് റോമൻ എംപയർ. ശ്രദ്ധിച്ചു കേട്ടോണം, ഈസ്റ്റേൺ പോർഷൻ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് റോമൻ എംപയർ. അന്നത്തെ റോമ സാമ്രാജ്യത്തിന്റെ റോമ സാമ്രാജ്യത്തിന്റെ കിഴക്ക് വശം. നമ്മൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസിനെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയാൻ കാര്യം വേൾഡിന്റെ തന്നെ കിഴക്ക് വശം, ലോകത്തിന്റെ കിഴക്ക് വശം, ഔരസ്ത്യ സഭകൾ എന്ന് നമ്മൾ പറയാൻ കാര്യം. ഇവര് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ് എന്ന് പറയാൻ കാര്യം അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്ക് വശം, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായിരുന്ന ഭാഗം. പിന്നീടാണ് അത് റോമിലേക്ക്, റോമാ സാമ്രാജ്യത്തിന്റെയും പിന്നീട് അതങ്ങ് ഡിക്ലൈൻ ചെയ്തു. ഈ സത്യത്തിൽ വെസ്റ്റേൺ സൈഡ് പിന്നീട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു പോയി. കുറച്ചു നാളുകൂടൊക്കെ ഒന്ന് പിടിച്ചു നിന്നത് ഈ ഈസ്റ്റേൺ സൈഡാണ്. അതാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രാധാന്യം. ആ ചർച്ചിനെയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിന്റെ നേതൃത്വത്തിലാണ് ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ഉണ്ടായത്. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം, ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളും അവരുടെ ഒഫീഷ്യൽ ബൈബിൾ അല്ല. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ബൈബിൾ ഓഫ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്. അത് പ്രത്യേകിച്ച് ഓർത്തിരുന്നോളണം. ഇത് സെപ്റ്റുജന്റിൽ നിന്നും അതുപോലെ തന്നെ കിങ് ജെയിംസ് വേർഷനിൽ നിന്നും, ഇങ്ങനെ രണ്ട് ഇടങ്ങളിൽ നിന്നുള്ള പ്രധാനമായിട്ടും അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടായി. അവർക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി അവരൊരു തത്വത്തിൽ അത് അംഗീകരിച്ചിരിക്കുന്നു. ഔദ്യോഗിക ബുക്കായിട്ട് അത് അംഗീകരിച്ചിട്ടില്ല, തത്വത്തിൽ അത് അംഗീകരിച്ചേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ. അവര് രണ്ടു പ്രാവശ്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചു. 1993 ന്യൂ ടെസ്റ്റമെന്റും സാംസും പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 2008 അത് പരിപൂർണമായിട്ടും ഇത് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിള് സമ്പൂർണ്ണ ബൈബിളായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അതാണ് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിന്റെ പ്രത്യേകത. അതിനകത്ത് ഓൾഡ് ടെസ്റ്റമെന്റിലെ വ്യത്യാസങ്ങൾ നിങ്ങളെ പേജ് നമ്പറിൽ റോമൻ ലെറ്റേഴ്സിൽ എഴുതിയേക്കുന്ന ആദ്യത്തെ പേജ് X11 എന്ന് പറഞ്ഞ 13 പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഓർത്തഡോക്സ് ഓൾഡ് ടെസ്റ്റമെന്റിലേത്, റോമൻ കാത്തലിക് ഓൾഡ് ടെസ്റ്റമെന്റിലേത്, പ്രൊട്ടസ്റ്റന്റ് ഓൾഡ് ടെസ്റ്റമെന്റിലെ പുസ്തകങ്ങളുടെ വിശദീകരണങ്ങൾ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ എടുത്തുകൊണ്ട്. അപ്പൊ ആ രണ്ട് കാര്യം ഒന്ന് പരാമർശിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ അധികം സമയമില്ല. പിന്നീട് നിങ്ങൾ ഹോംവർക്കായിട്ട് വായിച്ചു നോക്കുകയൊക്കെ ചെയ്യുക. എല്ലാം ഇപ്പം കൂടി പരിവർത്തി തരാൻ പറ്റത്തില്ലല്ലോ. കഴിവതും നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ബാക്കി നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകം ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയൊക്കെ ചെയ്യുക. അതാണ് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്നു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു ഈ മക്കാബിയൻ പുസ്തകങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. മക്കാബിയൻ റിവോൾട്ട്, അന്ത്യോക്കസ് എപ്പിഫാനസ് വന്ന ഈ അപോക്രിഫയിലെ ഏകദേശം 10 പുസ്തകങ്ങൾ നമ്മൾ കണ്ടു. ബാക്കിയുള്ള 5-6 പുസ്തകങ്ങൾ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അതിലെ മക്കാബിയറുടെ പുസ്തകങ്ങൾ, 1 മക്കാബി, 2 മക്കാബി, 3 മക്കാബി ഒക്കെ ഉണ്ട്. അപ്പൊ അതില് പ്രധാനമായിട്ടും 1 മക്കാബിയും 2 മക്കാബിയുമാണ്. അതിനകത്ത് അതിന്റെ സംഭവം എന്ന് പറയുന്നത് ഈ മക്കാബിയൻ, ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് മക്കാബിയൻ വിപ്ലവത്തെ പറ്റിയാണ്. എന്തുകൊണ്ട് വിപ്ലവം ഉണ്ടായി എന്ന് ചോദിച്ചാൽ BC 167 മുതൽ അന്ത്യോക്കസ് എപ്പിഫാനസ് വന്ന് യഹൂദന്മാരെ കീഴടക്കി. എന്നിട്ട് സെലൂഷ്യൻ, ഇതെല്ലാം റോമ സാമ്രാജ്യം നമ്മൾ അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അന്നത്തെ സെലൂഷ്യൻ സാമ്രാജ്യമാണ് സത്യത്തിൽ. അത് അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടറിന്റെ മാസിഡോണിയൻ എംപയറിന്റെ ഒരു മറ്റൊരു, അതിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ഒന്നാണ് സെലൂസിഡ് എംപയർ എന്ന് പറയുന്നത്. അത് ഇന്നത്തെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാല് കുവൈറ്റ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും അതിനകത്ത് ഉണ്ടായിരുന്നത്, സെലൂസിഡ് എംപയറിന്റേത്. അപ്പൊ അവിടുത്തെ സാമ്രാജ്യാധീനനായിരുന്ന, ചക്രവർത്തിയായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ്, അന്ത്യോക്കസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, എപ്പിഫാനസ് എന്ന് അദ്ദേഹം സ്വയം സ്വീകരിച്ച പേരാണ്. എപ്പിഫാനസ് എന്ന് സ്വയം സ്വീകരിക്കാനുണ്ടായ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എപ്പിഫനി എന്ന് പറഞ്ഞാൽ ഗോഡ് മാനിഫെസ്റ്റഡ് എന്ന, മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്, ദൈവം മനുഷ്യനായി തീർന്നു. അതുകൊണ്ട് ധനഹായ എപ്പിഫനി എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്. അപ്പോ എപ്പിഫാനസ് എന്ന് അദ്ദേഹം പേര് സ്വയം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എല്ലാവരും എന്നെ നമസ്കരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ യഹൂദന്മാരുടെ ഈ എരിശിലേം ദൈവാലയം, യേശുക്രിസ്തുവിന് മുമ്പേ ഉള്ള കാര്യം പറയുന്നത്, എരിശിലേം ദൈവാലയം പിടിച്ചടക്കുകയും BC 167 സംഭവിക്കുകയും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ യഹൂദന്മാർക്ക് നിഷിദ്ധമായ പന്നി മാംസം യെരുശലേം ദൈവാലയത്തില് ബലിയായിട്ട് അർപ്പിക്കുകയും ഹറാമായിരുന്ന പന്നി മാംസം അർപ്പിക്കുകയും ഇവരുടെ മുഴുവനായിട്ട് ഇവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ഇവരുടെ സർക്കംസിഷൻ മുതലുള്ള കാര്യങ്ങൾ, പരിശോധന മുതലുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുകയും അങ്ങനെ മുഴുവൻ ഹെലനൈസേഷന് വേണ്ടി, ഒരു ഗ്രീക്ക് വൽക്കരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്ത രാജാവാണ് അന്ത്യോക്കസ് എപ്പിഫനസ്. അദ്ദേഹത്തിന് എതിരായിട്ട് 167 മുതൽ 160 വരെ BC പുറകോട്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ ഉണ്ടായ മക്കാബിയൻ റിവോൾട്ടില് ജൂഡാസ് മക്കാബിയയുടെ നേതൃത്വത്തില് 167 ബാറ്റിൽ ഓഫ് വാടി ഹറാമിയ, ബേത് ഹോറോൺ, എമ്മൗസ്, ബേത് സൂർ, ബേത് ഖറായ, അഡാസ, എഡാസ, ഇതെല്ലാം ഓരോ ബാറ്റിലുകളാണ്. 167, 166, 166, 164, 162, 161, 160 ഈ വർഷങ്ങളിലെല്ലാം അങ്ങനെ 8 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ഈ ഗുറില്ല വാർഫെയറിന്റെ രീതിയിൽ യുദ്ധമുറകളിലൂടെ അവര് തുടർച്ചയായിട്ട് ഇദ്ദേഹത്തെ തോൽപ്പിക്കുകയും അങ്ങനെ ചെറിയൊരു മക്കാബി എന്ന വാക്കിന്റെ അർത്ഥം ചുറ്റിക എന്നാണ് കേട്ടോ, ചുറ്റിക എന്ന യഥാർത്ഥത്തിൽ ചുറ്റിക പോലെ അവരുടെ തല ചതച്ച് അവരെ അവിടുന്ന് ഓടിക്കുകയും ചെയ്ത് യെരുശലേം ദേവാലയം വീണ്ടും പിടിച്ചെടുത്തു. അത് റീഡെഡിക്കേഷൻ നടത്തി, വീണ്ടും അത് ദൈവസേനയിൽ സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ച പെരുന്നാളാണ് ഹനൂക്ക പെരുന്നാൾ എന്ന് പറയുന്നത്. ആ ഹനൂക്ക പെരുന്നാൾ, ഹനൂക്ക പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ ഉത്സവം എന്നാണ് അവര് പറയുന്നത്. റീഡെഡിക്കേഷൻ ഓഫ് ദി ചർച്ച്, ഞാൻ ഇന്നലെ പറഞ്ഞേ നമ്മുടെ ഹൂദോ സീത്തോയുടെ അന്ന് ഈ സംഭവമൊക്കെ എല്ലാവരും പള്ളിയിലൊക്കെ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അവരൊരു മെനോറ കത്തിച്ചു വെക്കും. നിലവിളക്ക് എന്നവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ നിലവിളക്കല്ല, മെനോറ രണ്ട് സൈഡിലോട്ട് 4, 4, 8 ശിഖരങ്ങൾ വീതം വന്ന് നടക്കുമെന്ന്, അങ്ങനെ 9, ചിലതിന് 9 കാണും, ചിലതിന് 7 കാണുകയുള്ളൂ. നിങ്ങൾ ഇനി ചിലപ്പം പടം നോക്കുമ്പോൾ ചിലപ്പോൾ 9, 7 ഒക്കെ ആയിരിക്കും. പഴയകാലത്ത് 9 ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിനകത്ത് ദാവീദിന്റെ നക്ഷത്രം നടുവിൽ കാണും, അതിന്റെ മേളിൽ മെനോറ എന്ന് പറയുന്നത്. മെനോറ എന്നുള്ള വാക്ക് മൗലികരെയുള്ളവർക്ക് കേട്ടിട്ട് പരിചയം കാണുമായിരിക്കും. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ തിമോത്തിയോസ് തിരുമേനി അവിടെ ഇട്ടേക്കുന്ന അദ്ദേഹത്തിന്റെ വസതിയുടെ പേര് മെനോറ എന്നാണെന്നാണ് എന്റെ വിചാരം. അത് ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞു. വാക്ക് പരിചയപ്പെടുത്താനായിട്ടൊക്കെ അങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ എന്റെ ഒരു വിചാരം. ഓക്കെ, അപ്പോൾ ഈ മെനോറ കത്തിച്ചു വെക്കുകയും അതാണ് ഹനൂക്ക പെരുന്നാൾ ചെയ്യുന്നത്. അങ്ങനെ ഹനൂക്ക പെരുന്നാൾ ആചരിച്ചു എന്നാണ് നമ്മൾ വായിച്ചാണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനത് വിട്ടുപോയ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 10:22. യോഹന്നാൻ 10:22. ഇടപെടാന്ന് വായിക്ക്. 22, രണ്ട് കുറച്ച് വായിച്ചാ മതി. മതി. അപ്പൊ യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അതാ ഈ ഹനൂക്ക പെരുന്നാളാ കേട്ടോ, ഈ ഹനൂക്ക പെരുന്നാളാണ്. അപ്പൊ ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് യേശുക്രിസ്തു പെരുന്നാളിന് പോയി എന്നാ പറയുന്നത്. അപ്പൊ അന്ത്യോക്കസ് എപ്പിഫാനസ് എന്നുള്ള പേര് അദ്ദേഹം എപ്പിഫാനസ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് സ്വീകരിച്ചല്ലോ, ഗോഡ് മാനിഫെസ്റ്റഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വീകരിച്ചു. പക്ഷെ ജനങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചു വേറൊരു പേരാ, എപ്പിമാനസ് എന്ന് വിളിച്ചു. എപ്പിമാനസ് എന്ന് പറഞ്ഞാൽ ക്രേസി അല്ലെങ്കിൽ മാഡ് എന്നർത്ഥം. വട്ടൻ അവര് അവര് വിളിച്ചു അതാണ് അതുമായിട്ട് ചേർത്ത് പറയാൻ. ഇതൊക്കെ ചരിത്രങ്ങളാ കേട്ടോ, ഞാൻ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം ചരിത്രങ്ങളാ, ഓർത്തിരിക്കാൻ വേണ്ടി അങ്ങ് തമാശയായിട്ട് പറയാനെന്നുള്ളതേ ഉള്ളൂ. അപ്പോ അതാണ് അതിന്റെ ഒരു ചരിത്രം. അതാണ് മക്കാബിയുടെ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിവൃത്തം. അതാണ് 1 മക്കാബിയിലും 2 മക്കാബിയിലും പറയുന്നത്. 2 മക്കാബിയില് അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ ക്രൂരകൃത്യങ്ങളെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം 2 മക്കാബിയുടെ പുസ്തകത്തിലുണ്ട്. അത് 7-ാം അധ്യായത്തിലാണ് നമ്മള് ഓർക്കുന്ന മർത്തശ്മൂനിയമ്മയെ പറ്റിയുള്ള പേര് അതിനകത്ത് പറഞ്ഞിട്ടില്ല. മർത്തശ്മൂനിയമ്മയെ പറ്റിയുള്ള സംഭവങ്ങളെല്ലാം 2 മക്കാബി ചാപ്റ്റർ നമ്പർ 7 മർത്തസ് മുനിയമ്മ, ഏഴു മക്കളും ഗുരുവായ എലിയാസറും. ഇവര് പലപ്പോഴും നമ്മുടെ ഈ ക്രിസ്ത്യാനികൾക്ക്, നമ്മുടെ ഓർത്തഡോക്സുകാർക്ക് തന്നെ ഒരു ചിന്തയുണ്ട്, ഇവര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പീഡയേറ്റ് മരിച്ചവരാണെന്നാണ് നമ്മുടെ ചിന്ത. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ എന്നല്ല പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ അല്ല, യേശുവിന് മുൻപേ ദൈവസന്നിധിയിൽ ദൈവത്തെ തള്ളിപ്പറയ സത്യദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ് വീരചരമം പ്രാപിച്ച മർത്തശ്മോനിയമ്മയും ഏഴു മക്കളും ഗുരുവായ എലിയാസർ, സെക്കൻഡ് മക്കാബി ചാപ്റ്റർ നമ്പർ 7, അതിനകത്താണ് പുനരുദ്ധാനത്തെ പറ്റിയും ദേഹം മാത്രമല്ല ദേഹിയും കൂടെ, ദേഹി മാത്രമല്ല ദേഹം കൂടെ ഉയർക്കുമെന്നും, ആത്മാവ് മാത്രമല്ല ശരീരം കൂടെ ഉയർക്കുമെന്നും പറയുകയും യേശു ക്രിസ്തു അതിന്റെ വിശദീകരണമായിട്ട് ദൈവം ഓരോന്നിനും അതിനുവേണ്ടി ശരീരം നൽകുന്നു, പക്ഷികളുടെ ശരീരം വേറെ, മത്സ്യങ്ങളുടെ ശരീരം വേറെ, ദ്രവത്വമായത് ദ്രവത്വത്തെ പ്രാപിക്കുക, മണ്മയന്റെ ശരീരം നാം ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കൂ എന്ന് പറഞ്ഞ് സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 15 പറയുന്ന വിശദീകരണമൊക്കെ അതിന്റെ പൂർത്തീകരണമായിട്ട്, അതിന്റെ പൂർത്തീകരണമായിട്ട് പറയുന്നു. അതിന്റെ ഒരു തുടക്കം ഈ മക്കാബയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് മർത്തശ്മോനിയമ്മയും ഏഴു മക്കളും കൂടി പറയുന്നുണ്ട്. എന്നാൽ ഈ പുണ്യവതിയുടെ പേര് മർത്തശ്മോനി എന്നാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് എടുത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന്റെ അവസാനം, രണ്ടാം മക്കാബിയരുടെ പുസ്തകത്തിന്റെ അവസാനം കണിയാമ്പറമ്പിൽ വെച്ചൻ പ്രത്യേകം അവിടെ തന്നെ ആ പേജിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അതും കൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയും. അപ്പൊ അതാണ് മക്കാബിയരുടെ പുസ്തകത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ പുസ്തകം, ഈ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അതല്ലാതെ ഈ തണ്ടക്കോസുകാർ പറയുന്ന പുസ്തകത്തിലുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കാണിക്കുക, 66 പുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ സമ്മതിക്കുകയെന്ന് പറയുന്നതിന് പുറകെ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ നമ്മുടെ MMESുകാർ നടക്കരുത്. അത് അതിന്റെ സങ്കടം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇത്രയും വിശദമായിട്ട് പഠിപ്പിക്കുന്നതിന്റെ കാര്യം. ഈ സത്യ വിശ്വാസം വിട്ട് തെറ്റിപ്പോകരുത്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്ന് കേട്ട് ഉടനെ അങ്ങോട്ട് പോകരുത്. അവിടെ കാണിക്കും, ഇവിടെ കാണിക്കും, പുസ്തകത്തിലുണ്ടോ എന്ന് ചോദിക്കരുത്. ഇതെല്ലാം പുസ്തകത്തിലുണ്ട്, നമ്മുടെയിൽ ഇല്ലാത്ത പുസ്തകത്തിൽ ഇല്ല എന്ന് പറഞ്ഞില്ല എന്ന് എഴുതി തള്ളരുത്. അതിനു വേണ്ടി വേണ്ടിയാ കഷ്ടപ്പെട്ട് ഇതെല്ലാം തപ്പിയെടുത്ത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് സെക്കൻഡ് മക്കാബിയറിൽ ഉള്ള കാര്യങ്ങൾ. 15 അധ്യായങ്ങളാണ് സെക്കൻഡ് മക്കാബിയറിലുള്ളത്. 16 അധ്യായങ്ങൾ ഫസ്റ്റ് മക്കാബി പുസ്തകത്തിലും ഉണ്ട്. അതിനുശേഷമുള്ള മറ്റൊരു പുസ്തകമാണ് ബേലും മഹാസർപ്പവും, ബേൽ ആൻഡ് ഡ്രാഗൺ. ഒരധ്യായം മാത്രമുള്ള മറ്റൊരു അപ്പോക്രിഫ പുസ്തകമാണിത്. ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ തുടർച്ചയല്ലെങ്കിലും ഒരു അനുബന്ധമായിട്ട് ഇതിനെ കാണാം. ഞാൻ ഇന്നലെ ദാനിയലിന്റെ പുസ്തകം പറഞ്ഞപ്പം സൂസന്നായും ബേലൻ ഡ്രാഗണും കൂടെ പറഞ്ഞു എന്നാണ് എന്റെ വിചാരം. 42 വാക്യങ്ങൾ മാത്രമുള്ള ഒരു അധ്യായം ഉള്ള ഒരു പുസ്തകമാണ് ബേലും മഹാസർപ്പവും. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് അങ്ങനെ തന്നെ ചേർത്ത് അതിനോട് ചേർത്തിട്ടുണ്ട്. പിന്നീടുള്ള ഒരു പുസ്തകമാണ് ദ പ്രെയർ ഓഫ് അസിറിയ ആൻഡ് ദി സോങ് ഓഫ് ത്രീ യങ് മെൻ. അസിറിയയുടെ പ്രാർത്ഥനയും 3 യുവാക്കളുടെ ഗീതവും. അത് ദാനിയലിന്റെ പുസ്തകത്തിന് അനുബന്ധമായിട്ട് തന്നെ വരുന്ന, എങ്ങനെയോ വിട്ടുമാറിപ്പോയ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആ പുസ്തകം. ഒരധ്യായത്തിന്റെ പകുതി മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകത്തിലെ ദാനിയലിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 23 വാക്യത്തിന് ശേഷം, ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 23, അതിനുശേഷം ചേർന്ന് വരേണ്ടതായിരുന്നു. എങ്ങനെ മാറിപ്പോയെന്ന് അറിയില്ല. 68 വാക്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ഭാഗമാണ് ദ പ്രെയർ ഓഫ് അസിറിയ ആൻഡ് ദി സോങ് ഓഫ് ത്രീ യങ് മെൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകം ദ പ്രെയർ ഓഫ് മനാസെ. അത് ഫുഗ്രിഫയിലെ മറ്റൊരു പുസ്തകമാണ് ദ പ്രെയർ ഓഫ് മനാസെ. BC 1st century എഴുതപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നു. യഹൂദിയിലെ രാജാവായിരുന്ന മനശ്ശെയുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ സെക്കൻഡ് ക്രോണിക്കിൾസ് നമ്പർ 33 വേഴ്സ് നമ്പർ 10 ഓൺവേർഡ്സ് ഒന്ന് വായിക്കാൻ വേണ്ടി, രണ്ട് ദിനവൃത്താന്തം 33 അധ്യായം 10 മുതലുള്ള വാക്യം.
യഹോവ മനസ്സിയോടും
ഓഡിയോ ചെയ്യേണ്ട പ്രശ്നം ഉണ്ടല്ലോ, കേൾക്കുന്നില്ലല്ലോ. അതിന്റെ തുടങ്ങിയപ്പോ നല്ലതായിട്ട് കേൾക്കായിരുന്നു, അത് കഴിഞ്ഞ് ഒന്നോട് വായിച്ച്
കേൾക്കത്തില്ല.
അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു, അവന്റെ യാചന കേട്ടു, അവനെ വീണ്ടും യെരുശലേമിൽ അവന്റെ രാജ്യത്തെ
വരുത്തൽ.
അപ്പൊ ആ മനുഷ്യയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 10 മുതൽ 13 വരെ വാക്യങ്ങളിൽ അതിന്റെ പരാമർശം നമ്മൾ കാണുന്നത്. ആ പ്രാർത്ഥന അതേ രൂപത്തിലാണ് ഈ മനുഷ്യയുടെ പ്രാർത്ഥന, ദ പ്രയർ ഓഫ് മനസ്സേ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അതും സിറിയൻ ലാറ്റിൻ അതിന്റെ വേർഷൻസ് ഉണ്ട്. അതില് ഡിഡസ്കാലിയ എന്ന പുസ്തകത്തിലും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഡിഡസ്കാലിയയിലാണെന്ന് കാണുന്നത്. പിന്നെ ഫസ്റ്റ് എസ്ദ്രാസ് ആൻഡ് സെക്കൻഡ് എസ്ദ്രാസ് രണ്ട് പുസ്തകങ്ങളാണ്. അത് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ പരിശോധിക്കുമ്പോൾ അതിനൊക്കെ കാണാൻ പറ്റും. വിശുദ്ധ വേദ പുസ്തകത്തിലെ എസ്രായയുടെ പുസ്തകത്തിലുള്ളതും അല്ലാത്തതുമായ കുറെ വൃത്താന്തങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഈ പുസ്തകം. ഗ്രീക്കിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. രണ്ട് ദിനവൃത്താന്തം, നെഹമ്യാവ് എന്നീ പുസ്തകങ്ങളുടെ കുറെ ഭാഗങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു. സെക്കൻഡ് എസ്രാസില് എസ്ര പ്രവാചകന് നൽകപ്പെട്ട ദർശനങ്ങളാണ് പുസ്തകത്തിലുള്ളത്. BC 3rd century എഴുതപ്പെട്ടു എന്ന് കരുതുന്നു. മൂലഭാഷ ഗ്രീക്കാണ്, ലത്തീൻ ഭാഷയിലും ലഭ്യമാണ്. ദൈവികമായ ലോകത്തിലെ പുതിയ ഭരണത്തെക്കുറിച്ചും വരുവാനിരിക്കുന്ന പുതിയ യുഗത്തെക്കുറിച്ചും ഇത് പ്രതിപാദിക്കുന്നു. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള സ്ഥാനം അപ്പോക്രിഫയിലെ ഈ ഇസ്രായേലിലെ എസ്ദ്രാസിനുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ബന്ധിപ്പിച്ച് പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. 7 ദർശനങ്ങളെ കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. ഈ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട തിരുവചന രേഖകളും കാണാനായിട്ട് കഴിയും. ഇത്രയും പുസ്തകങ്ങളാണ് അപ്പോക്രിഫയിലുള്ളത്. ഇനി അത് കൂടാതെ ഈ 16 പുസ്തകങ്ങൾ, അതുകൂടാതെ കുറച്ച് പുസ്തകങ്ങൾ പെട്ടെന്ന് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് പരിചയപ്പെട്ടു പോകാം. അപ്പോക്രിഫ ഇതര പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അപ്പോക്രിഫൽ ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമത്തിൽ അപ്പോക്രിഫ ഇതര പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഈനോക്ക് 1, Book of Enoch 2, ഹാനോക്കിന്റെ 1st പുസ്തകം, ഹാനോക്കിന്റെ 2nd പുസ്തകം, ഹാനോക്കിന്റെ 3rd പുസ്തകം ബുക്ക് ഓഫ് ഈനോക്ക് 3 എന്നിവ പഴയ നിയമ അപ്പോക്രിഫ ഇതര പുസ്തകങ്ങളാണ്. നിങ്ങൾ ഈ ഹാനോക്കിന്റെ പുസ്തകത്തെ പറ്റി പറയുമ്പോഴേ ഒന്ന് വായിക്കാവോ? യൂദായുടെ പുസ്തകം 14th വാക്യം എന്ന് പരാമർശിക്കാൻ വേണ്ടി പറയണമെന്നുള്ളതേ ഉള്ളൂ. യൂദായുടെ പുസ്തകം ഒരധ്യായേ ഉള്ളൂ. യൂദായുടെ പുസ്തകം 14th വാക്യം.
ആദാം മുതൽ 7ാമനായ ഹാനോക്കും ഇവരെ കുറിച്ചു.
ഇതാ
കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തി കേട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു
പറഞ്ഞു. ഇപ്പം ഹാനോക്കിന്റെ പ്രവചനത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഹാനോക്കിന്റെ പ്രവചനത്തെ പറ്റി യാതൊരു രൂപവും വേറെ നമ്മുടെ ഈ കയ്യിലുള്ള 66 പുസ്തകത്തിലൊന്നും ഇല്ല. അതുമില്ല, മറ്റു ഒരു പുസ്തകങ്ങളിലും കാണാനായിട്ട് പറ്റുന്നില്ല. ഒരു പക്ഷേ ഇത് എന്റെ പഠനം കൃത്യമല്ല, ഒരു പക്ഷേ ഈ ഹാനോക്കിന്റെ 3 പുസ്തകങ്ങൾ ഉള്ളതില് ഒരു പക്ഷേ അത് കണ്ടേക്കാം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആധികാരികമല്ല, ഞാനൊരു സാധ്യത പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ ഹാനോക്കിന്റെ പുസ്തകങ്ങൾ, 3 പുസ്തകങ്ങൾ. പിന്നീട് അസംപ്ഷൻ ഓഫ് മോസസ്, മോശയുടെ സ്വർഗാരോഹണം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. മോശയുടെ ജീവിതത്തിന്റെ അവസാനത്തിന്റെ പ്രവചനങ്ങള്, യോശുവയെ തുടർദൗത്യം ഏൽപ്പിക്കുന്ന അതിന്റെ ഉള്ളടക്കം, മൃഗങ്ങളുടെ യാഗം, മശിഹയുടെ വരവ്, മശിഹയുടെ രാജ്യസ്ഥാപനം, ഇതെല്ലാം ലാബിലെ പ്രതിപാദിച്ചിട്ടുണ്ട് അസംപ്ഷൻ ഓഫ് മോസസ്. അതുകൂടാതെ ഇതൊന്നും അപ്പോക്രിഫ പുസ്തകങ്ങളല്ല കേട്ടോ. അപ്പോക്രിഫ 16 കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ഹാനോക്കിന്റെ 3 ബുക്സ്, അസംപ്ഷൻ ഓഫ് മോസസ്, അടുത്തത് അസംപ്ഷൻ ഓഫ് ഐസയ, സിയ പ്രവാചകന്റെ അവസാന നാളുകളിലെ ദർശനങ്ങളും തത്വസാക്ഷിത്വമാണ് ഉള്ളടക്കം. പിന്നെ ബുക്ക് ഓഫ് ജൂബിലീസ് BC 135 അടുത്ത് എഴുതപ്പെട്ടു എന്ന് കരുതുന്നു. മോശയുടെ വെളിപ്പാടെന്നോ ജൂബിലി ഗ്രന്ഥമെന്നും ചെറിയ ഉൽപ്പത്തി എന്നും ഈ പുസ്തകത്തിന് പേരുണ്ട്. വാർഷിക ജൂബിലിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ജൂബിലികളുടെ പുസ്തകം പേരിട്ടത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് അതിൽ കൂടുതലായിട്ടും ഉള്ളത്. എസ്പെഷ്യലി എത്യോപ്യൻ വിവർത്തനമാണ് ലഭ്യമായിട്ടുള്ളത്. അതിനകത്തും ധാരാളം ന്യായപ്രമാണങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ടെസ്റ്റമെന്റ് ഓഫ് 12 പാട്രിയാർക്സ്, 12 ഗോത്രപിതാക്കന്മാരുടെ സത്യപ്രതിജ്ഞയെന്നോ സാക്ഷ്യമെന്നോ ഒക്കെ പറയാം. BC 109 ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടു എന്ന് കാണുന്നു. അതിൽ യാക്കോബിന്റെ പുത്രന്മാരായ 12 ഗോത്രപിതാക്കന്മാരുടെ അനുഭവങ്ങൾ, അവയിൽ നിന്നുള്ള പഠനങ്ങൾ, മരണശാസനങ്ങളൊക്കെ, പിന്നെ യാക്കോബ് മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അത് കുറച്ച് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഈ പുസ്തകത്തിൽ ധാരാളം അത് കാണുന്നുണ്ട്. പിന്നെ മക്കാബിയുടെ തന്നെ ബുക്ക് 3 and 4 ഉണ്ട്. ബാറൂക്കിന്റെ 2nd and 3rd ബുക്ക് ഉണ്ട്. ലെറ്റർ ഓഫ് അരിസ്റ്റായിയസ്, അരിസ്റ്റായിയസിന്റെ കത്തെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. സോങ്സ് ഓഫ് സോളമൻ, സലോമന്റെ ഗീതങ്ങൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അത് ഓൾസോ നോൺ ആസ് സാംസ് ഓഫ് സോളമൻ, സലോമന്റെ സങ്കീർത്തനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അത് ദ ഹിസ്റ്ററി ഓഫ് ആഡം ആൻഡ് ഈവ്, ആദം ഹവ്വാ ചരിത്രം. റവലേഷൻ ഓഫ് എബ്രഹാം, അബ്രഹാമിനുണ്ടായ വെളിപ്പാട്. സിബിലിയൻ ഓറക്കിൾസ്, സിബിലിസിന്റെ അരുളപ്പാടുകൾ തുടങ്ങി ധാരാളം പുസ്തകങ്ങൾ ഉണ്ട്. ഈ സിബിലിയൻ ഓറക്കിൾസിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ പഠിച്ചു വന്ന കൂട്ടത്തില് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഞാൻ പേര് പറയുന്നുള്ള ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ കുറച്ച് ബുക്കുകൾ ഏതാണ്ടൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ആധികാരികമായിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ടെന്ന് മാത്രം, അത്രയും മാത്രം ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഒരു പേര് നിങ്ങൾ ഓർക്കണ്ട. ഇതൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാനായിട്ട്. ഈ സിബിലിയൻ ഓറക്കിൾസിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ അധപതനം, മെസ്സിഹായുഗത്തിന്റെ പുലരി, അങ്ങനെയുള്ള ഒരു ചിന്തയാണ് സിബിലിയൻ ഓറക്കിൾസിലുള്ളത്. ഇനി ഈ സിബിലിയൻ ഓറക്കിൾസിലെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമായതുകൊണ്ട് ഞാനത് പഠിച്ചു വന്ന കൂട്ടത്തില് ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ആദ്യകാല ക്രിസ്തുമത വിശ്വാസത്തെ കുറിച്ചും കുരിശിന്റെ പ്രാധാന്യത്തെ കുറിച്ചും കാണാം. കുരിശിന്റെ പ്രാധാന്യം ഇതിനകത്ത് കാണാം. ഈ നിങ്ങൾക്കറിയാലോ കുരിശ് ഔദ്യോഗിക ചിഹ്നമായിട്ട് വരുന്നത് 313 ശേഷമാണ് എന്ന് പറഞ്ഞാല് മിലാനഡിക്റ്റിലൂടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് നിന്മയുടെ അടയാളമായിരുന്നു കുരിശ്. പക്ഷെ ആ കുരിശിന്റെ ശക്തി എല്ലാവരുടെ മനസ്സിലുണ്ട്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. Galatians 6:14, 1 Corinthians 1:18 പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തു, രക്ഷിക്കപ്പെട്ട് നമുക്ക് ദൈവശക്തിയുമാണ്. അങ്ങനെ കുരിശിന്റെ ധാരാളം വചനങ്ങളുണ്ട് കുരിശിനെ പറ്റിയുള്ള, ആദ്യകാല മുതലേ ഉണ്ട്. എന്നാൽ ആ കുരിശിനെ ഒരു രക്ഷാകര ചിഹ്നമായിട്ട് അവർക്ക് അണിയാനായിട്ട് പറ്റിയില്ല. കുരിശ് വരച്ച ഉടനെ പിടിച്ച് കഴുത്ത് വെട്ടും, തല്ലിക്കൊല്ലും, ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞുകൊണ്ട് വീട് അവനെ കൊല്ലും. അത് കാരണം നിങ്ങൾക്കറിയാം, ഈ പല പള്ളികളുടെ മുമ്പിലെ ഈ മീനിന്റെ പടം വരച്ചു വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? മീനിന്റെ പടം, അല്ലെ, കുരിശും മീനും കൂടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ള മീൻ ക്രിസ്ത്യാനികളുടെ ആദ്യകാലത്തെ, ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലെ അടയാളമായിരുന്നു. ഇക്തൂസ് എന്ന മീനിന്റെ ഗ്രീക്ക് വാക്ക്, ഇക്തൂസ് ICHTHUS, ഞാനൊന്ന് ഒരു ഒന്ന് ഒന്ന് പറയുന്നു, പഠിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇക്തൂസ്, ഈ ഇക്തൂസിനെയാണ് ഈ സിബിലിയൻ ഓറക്കിളില് ഇതിന്റെ ഒരു വിശദീകരണമുണ്ട്. ഇക്തൂസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പൊരുളിനെ പറ്റി പറയും. ഇക്തൂസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു ഒരു അടയാളമായിട്ട് ഇക്തൂസ് എന്ന വാക്ക് അവരുപയോഗിച്ചു. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ICHTHUS ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഐ എന്ന് പറഞ്ഞാൽ ജീസൂസ് എന്ന് പറഞ്ഞാൽ യേശു, ക്രിയേറ്റ്, ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു, തിയസ് എന്ന് പറഞ്ഞാൽ തയോ, തയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ, യു എന്ന് പറഞ്ഞാൽ ഉയോസ്, ഉയോസ് എന്ന് പറഞ്ഞാൽ പുത്രൻ, എസ് സോച്ചീർ രക്ഷകൻ, അതായത് ജീസസ്, സി എച്ച് ക്രൈസ്റ്റ്, ടി എച്ച് ഗോഡ്, യു സൺ, എസ് സേവിയർ രക്ഷകൻ. ആ അത്രയും വാക്കുകൾ ഒന്നിച്ച് ചേർത്ത്, അതായത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ രക്ഷകൻ എന്നുള്ള ആശയം ആ ഒരു പൊരുൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇക്തൂസ് എന്ന വാക്ക് അവർ ഉപയോഗിച്ചു. ആ ഇക്തൂസ് എന്ന് പറയുന്ന മീന, മീനാണ് ഇക്തൂസ്. അതുകൊണ്ടാണ് റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തുമതം അംഗീകരിക്കുന്നവരെയും മത്സ്യം ക്രിസ്ത്യാനികളുടെ പ്രതീകമായിരുന്നു. അതായത് ക്രിസ്ത്യാനികൾ തമ്മിൽ കോൺവെർസേഷൻ നടന്ന സമയത്ത് താഴെ അവർ വിരലും കൊണ്ട് മിണ്ടാൻ മേലാത്തൊരു അവസരമാണെങ്കിൽ അവർ താഴെ നിലത്ത് ചുമ്മാ ഒരു മീനിന്റെ അടയാളം വരയ്ക്കും. അപ്പൊ അത് കാണുമ്പോൾ മറ്റവന് മനസ്സിലാവും ഇടാവും ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ മിണ്ടാൻ മേലാത്ത സാഹചര്യമാണെങ്കിൽ പോലും അവർ തമ്മിൽ കോൺവെർസേഷൻ നടത്തിയിരുന്ന ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടി. അതാണ് മീനിന്റെ അടയാളം. അതുകൊണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു ലാറ്റിൻ ചർച്ചസിന്റെ ഒക്കെ മുമ്പിൽ മീനിന്റെ അടയാളം പലയിടത്തും പലയിടത്തും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അത് ഇക്തൂസാണ്. അതിന്റെ ആന്തരിക അർത്ഥം മീനിനെ വരയ്ക്കുമ്പോൾ അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ രക്ഷകൻ എന്നുള്ളതാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരുന്നതാണ്. അത് ഈ സിബില്ലിൻ ഓറക്കളിൽ നിന്നാണ് ഇത് അറിയാൻ നമുക്ക് ആശയം അതിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് ചുമ്മാ വലിച്ചെറിയാനായിട്ട് പാടില്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി പുതിയ നിയമത്തില് അപ്പോക്രിഫ ഇതര പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ദ ഗോസ്പൽ ഓഫ് തോമസ്, തോമസിന്റെ സുവിശേഷം, ഇതൊക്കെ നിങ്ങൾ ധാരാളം ഇതിൽ നിന്നൊക്കെയുള്ള പരാമർശങ്ങളും കഥകളും ഒക്കെ കേൾക്കുന്ന, അതുപോലെ തന്നെ ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ്, തോമസിന്റെ ശൈവ സുവിശേഷം എന്ന് പറഞ്ഞ ഒരു മറ്റൊരു ബുക്കുണ്ട്. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകമായത് ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ അത്ഭുതവും കൗതുകവും നിറഞ്ഞ ബാല്യകാലത്തിന്റെ വിശാലമായ ചിത്രീകരണമാണ് ഈ സുവിശേഷം. അതിനകത്ത് യേശുവിന്റെ ജന്മം മുതൽ 12 വയസ്സിൽ യേശുദേവ ദേവാലയത്തിൽ എത്തുന്നതുവരെയുള്ള ബാല്യകാല ചരിത്രം അന്വേഷിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ പുസ്തകം. പിന്നീട് രക്ഷാകര ചരിത്രം മറ്റ് ഔദ്യോഗിക സുവിശേഷങ്ങളിലുണ്ട്. ഈ ശൈവ സുവിശേഷം എന്ന് പറയുന്ന ഇൻഫൻസി ഗോസ്പലിൽ ഓഫ് തോമസ് എന്ന് പറയുന്നതിനകത്ത് ഈ 12 വയസ്സിലുള്ള വരെയുള്ള വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്ത ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 1-2 ഉദാഹരണങ്ങൾ കാണാം. ബാല്യത്തിൽ യേശു പല അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് വായിക്കാൻ കഴിയും. ഒരിക്കൽ യേശു കളിമണ്ണ് കൊണ്ട് 12 കിളികളെ ഉണ്ടാക്കിയതും കൈ കൊട്ടിയപ്പോൾ അവ പറന്നു പോകുന്നതും അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിന്റെ ഉറവിടം ഈ സുവിശേഷമാണ്. ഇവിടുന്നാണ് നമുക്കത് കിട്ടുന്നത്. മറ്റൊരിക്കലെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരനായ ഒരു കുട്ടി തട്ടിന്മുകളിൽ താഴെ വീണ് മരിക്കുന്നു. യേശുവാണ് അതിന് ഉത്തരവാദിയെന്ന് കൂട്ടുകാരൻ കൂടി വന്നവരും ആരോപിച്ചു. താനല്ല അതിന് ഉത്തരവാദിയെന്ന് യേശു ആവർത്തിച്ചു പറഞ്ഞിട്ടും ആരും ജീവിക്കൊണ്ടില്ല. അപ്പോൾ യേശു മരിച്ചു കിടക്കുന്ന കുട്ടിയോട് തന്നെ നേരിട്ട് ചോദിക്കുന്ന സന്ദർഭം ഇതിനകത്ത് വളരെ വിസ്മയകരമായ ഒരു സന്ദർഭമായിട്ട് ഇതിനകത്ത് വായിക്കുന്നു. മരിച്ചു കിടക്കുന്ന കുട്ടിയോട് ചോദിച്ചു, ആരാണ് നിന്നെ തള്ളിയിട്ടത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് മറുപടിയായി, നീയല്ല കർത്താവ്, ഞാൻ തനിയെ വീണതാണെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച കുട്ടി ചാടി എഴുന്നേൽക്കുന്ന സംഭവം ഈ തോമസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ വളരെ യേശു ചെറുപ്പകാലത്ത് സൗഖ്യമാക്കി ഉയർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിപ്പിച്ച ഗുരു ആയിട്ടുള്ള ബന്ധം, അതുകൂടാതെ തന്നെ ശിക്ഷണം യേശുവിൽ നിന്ന് ഈ ഗുരു അവസാനം ശിക്ഷണം സ്വീകരിക്കുന്ന കഥ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. അതിനകത്ത് മറ്റൊരു സന്ദർഭം ഇതിനകത്ത് പറയുന്നത്, പിൽക്കാലത്ത് തന്നോടൊപ്പം കാൽവരിയിൽ കുരിശിക്കപ്പെടേണ്ട കള്ളന്മാരെ ഈജിപ്തിലേക്കുള്ള യാത്രാ മധ്യേ ചെറുപ്പകാലത്ത് യേശു കണ്ടുമുട്ടുന്നു. ബീസ്മാർ എന്ന നല്ലവനായ കള്ളനും ജസ്റ്റാർജ് എന്ന മറ്റേ കള്ളനും അവരുമായുള്ള സംസാരത്തിനിടയിൽ കാൽവരിയിൽ ഇവരെ ഞാൻ വീണ്ടും കാണുമെന്ന് അമ്മയോട് പറയുന്നു. അത് കേട്ട മറിയ അമ്പരപ്പോടെ യേശുവിനെ നോക്കി, എന്താ കുഞ്ഞ നീ എന്ന് പറയുന്നതെന്ന് ചോദിക്കുന്ന ഭാഗമെല്ലാം ഈ തോമസിന്റെ ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ അവഗണിക്കപ്പെട്ടു പോയ മറ്റൊരു പുസ്തകമാണത്. ഇനി മറ്റൊന്നാണ് ഗോസ്പൽ ഓഫ് ജെയിംസ്. കർത്താവിന്റെ സഹോദരൻ യാക്കോബാണ് അത് എഴുതിയതെന്ന് കരുതപ്പെടുന്നു. സെക്കൻഡ് സെഞ്ചുറിയിലാണെന്ന് ചിന്തിക്കുന്നു. എഴുതിയെന്ന് പറയുന്ന കാലഘട്ടം, യാക്കോബ് ജീവിച്ചിരുന്ന കാലഘട്ടവും താരതമ്യം ചെയ്യുമ്പോൾ പൊരുത്തക്കേടുണ്ട്. എബ്രായ, ഗ്രീക്ക്, അരമായ ഇവയിൽ ഏതെങ്കിലും ആകാം മൂലഭാഷ. സുറിയാനി, കോപ്റ്റിക്, അർമീനിയൻ, എത്യോപ്യൻ പരിഭാഷകൾ ലഭ്യമാണ്. യാക്കോബിന്റെ വെളിപാട്, യാക്കോബിന്റെ ആദ്യ സുവിശേഷം എന്നീ പേരുകളിലെല്ലാം ഈ സുവിശേഷം അറിയപ്പെടുന്നു. യേശുവിന്റെ അമ്മയായ മറിയമിന്റെ കുടുംബ പശ്ചാത്തലം, ജീവിത ചരിത്രം, അതാണ് ഇതിനകത്തെ പ്രധാന വിഷയം. മറിയത്തിന്റെ മാതാപിതാക്കളായ യോയാക്കി, ഹന്നാ ദമ്പതികളുടെ ജീവിതകഥകൾ, നമ്മൾ ഇതൊക്കെ അറിയുന്നത് ഈ ഗോസ്പൽ ഓഫ് ജെയിംസിൽ നിന്നാണ് കേട്ടോ. ഹന്നായി യോയാക്കിമോ എന്ന് നമുക്ക് അറിയാമല്ലോ, അതെല്ലാരും പറയുന്നുണ്ട്. നമുക്ക് കൂട്ടുകാർ വരെ പറയും, അവർക്ക് അവിടുന്ന് ഇത് കിട്ടിയ നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിനകത്ത് ഇല്ല. അപ്പൊ ഇതിനകത്ത് തഴയപ്പെട്ടു പോയ മറ്റൊന്നാണ് ഗോസ്പൽ ഓഫ് ജെയിംസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. മറിയത്തിന്റെ ജനനം, ദൈവാലയ ജീവിതം, വിവാഹ നിശ്ചയം, അതിനകത്താണ് നമ്മുടെ ജോസഫിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. വടിയുമായിട്ട് വരുന്നു പലരും. മറിയമ്മന് വിവാഹം പ്രായമാകുന്ന സമയത്ത് ജോസഫിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഉണങ്ങിയ കമ്പുമായിട്ട് പലരും വരും. ആരുടെ വടി തളിർത്തിരിക്കുന്നുവോ അവരെ കൊണ്ടായിരിക്കും മറിയമ്മനെ വിവാഹം കഴിപ്പിക്കുന്നതെന്ന് യെരുശലേം ദൈവാലയത്തിലെ പുരോഹിതന്മാർ പറയുന്നതും, അങ്ങനെ ജോസഫിന്റെ വടി തളിർത്തതും അങ്ങനെയാണ് ജോസഫിനെ വിവാഹ നിശ്ചയം ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് നിത്യകന്യകാട്ടും, വിശ്വാസ അധിഷ്ഠിതമായ ജീവിതം, യേശുവിന്റെ ജനനം വരെയുള്ള മറ്റ് കഥകൾ ആണ് ഈ ഗോസ്പൽ ഓഫ് ജെയിംസിന്റെ പ്രതിപാദ്യ വിഷയം. അതുപോലെ മറ്റൊന്നാണ് ഫിലിപ്പോസിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ഫിലിപ്പോസ്. അതും സെക്കൻഡ് സെഞ്ചുറിയിലാണ്, പിന്നീട് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. പിന്നീട് കോപ്റ്റിക്കിലേക്ക് മൊഴിമാറ്റം നടത്തി എഴുതിയതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഫിലിപ്പോസ് എഴുതാൻ തരവില്ല, എഴുത്തിന്റെ ശൈലി തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. യേശുവിന്റെ സൂക്തങ്ങളുടെയും ഭാഷണങ്ങളുടെയും സമാഹാരമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സുവിശേഷമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. മഗ്ദലന മറിയത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അതിന് കാരണം. വിവാഹത്തെ കുറിച്ചും അതിന്റെ പൗത്രതയെ കുറിച്ചും ഈ ഗ്രന്ഥം വിശകലനം ചെയ്യുന്നു. അതാണ് ഗോസ്പൽ ഓഫ് ഫിലിപ്പോസ്. ദെൻ ഗോസ്പൽ ഓഫ് പീറ്റർ, പത്രോസിന്റെ സുവിശേഷം. കർത്തൃശിഷ്യനായ പത്രോസ് തന്നെയാണ് ഇത് എഴുതിയെന്ന് അനുമാനിക്കുന്നു. മൂലഭാഷ ഗ്രീക്കാണ്. ഒന്നാം നൂറ്റാണ്ടിലായിരിക്കാം എഴുതപ്പെട്ടത്. ശരിയായ ഒരു പഠനം ഈ ഗോസ്പൽ ഓഫ് പീറ്ററിന്റെ അതിന്മേൽ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബ്, യോഹന്നാൻ ഇവരൊന്നും മറിയയുടെ മക്കളല്ലെന്നും ജോസഫിന്റെ ആദ്യ ഭാര്യയിലെ മക്കളാണ് നോക്കി പുസ്തകത്തിൽ കാണുന്നു. കർത്താവിന്റെ പീഡാനുഭവങ്ങള്, യേശുവും പത്രോസുമായുള്ള സംഭാഷണങ്ങള്, അതെല്ലാം വളരെ വ്യക്തമായി ഈ ഗോസ്പൽ ഓഫ് പീറ്ററിൽ കാണുന്നുണ്ട്. ഈ മറ്റൊന്നാണ് ഗോസ്പൽ ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സുവിശേഷം. അത് ഇത് സത്യത്തിന്റെ സുവിശേഷമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വരാനായിട്ട് കാര്യം. യേശുവിന്റെ രക്ഷാകര ദൗത്യത്തെ പറ്റിയുള്ള മറ്റൊരു വീക്ഷണകോണിനോട് കാണാനുള്ള ശ്രമമാണ് അതിനകത്തുള്ളത്. പിന്നെ മറ്റൊന്നാണ് ഗോസ്പൽ ഓഫ് ജൂഡസ്, യൂദാസിന്റെ സുവിശേഷം. യേശുവും യൂദാസ് കറിയോത്തായും തമ്മിലുള്ള രഹസ്യ സംഭാഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത്. ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. യൂദായുടെ കഥ മറ്റാരോ എഴുതിയിരിക്കുന്നു എന്നൊരു നമുക്ക് കരുതാം. ഈ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയ നിലയിലാണ് കണ്ടുകിട്ടിയത്. എന്നാൽ പരിഭാഷകളും പരിഭാഷകളിലും അങ്ങനെ തന്നെയാണത് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്നാണ് ഗോസ്പൽ ഓഫ് മേരി എന്ന് പറയുന്നത്. അതിനകത്ത് പാപിനിയായിരുന്നവൾ കർത്തൃപാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി തന്റെ മുൻകാല ജീവികൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് സകല പാപക്കറകളും കഴുകിക്കളഞ്ഞ് പാപമോചിതയായി ഏറ്റവും വലിയ ഗുരുഭക്തയായിട്ട് തീരുന്നു. ഒടുവിൽ യേശുവിന്റെ കല്ലറക്കിനോളം എത്തുന്നതും ഉദ്ധീതനായ ക്രിസ്തുവിനെ ആദ്യം നേരിൽ കാണുന്നതിനും ഭാഗ്യം ലഭിച്ചു. മറിയത്തിന്റെ കഥ എന്നതിനൊപ്പം തന്നെ കർത്താവും മറിയുന്നതിനുള്ള സംഭാഷണങ്ങളും ധാരാളമായി പുസ്തകത്തിൽ വായിക്കാനായിട്ട് കഴിയും. ശിഷ്യന്മാരുമായി സംവദിക്കുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന നമ്മൾ അറിയാത്ത ഒരു മക്കളിന് മറിയത്തെ സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് ഗോസ്പൽ ഓഫ് മേരി. പിന്നീട് സീക്രട്ട് ഗോസ്പൽ ഓഫ് മാർക്ക്, മർക്കോസിന്റെ രഹസ്യ സുവിശേഷം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിനകത്ത് മർക്കോസിന്റെ രണ്ടാം സുവിശേഷം എന്നും ഇതറിയപ്പെടുന്നു. ആദ്യ സുവിശേഷത്തിൽ നിന്നും വിട്ടുപോയ ചില ഭാഗങ്ങൾ കാണാം. മർക്കോസ് 10-ാം അധ്യായം 34-ാം വാക്യം, അതിനുശേഷം 46-ാം വാക്യം, ആ ഭാഗങ്ങൾക്കൊക്കെ ഇടയ്ക്ക് വരേണ്ടതായ ചില ഭാഗങ്ങളുണ്ട്. ബെഥാനിയിലോ ഉയർത്തിക്കപ്പെട്ട ലാസർ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാണാം. മൂലഭാഷ ഗ്രീക്കാണ്, പിന്നീട് ഇംഗ്ലീഷിലും മറ്റും മൊഴിമാറ്റം നടത്തി സീക്രട്ട് ഗോസ്പൽ ഓഫ് മാർക്ക് എന്നുള്ളത് ആദ്യ സുവിശേഷം എഴുതിയ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടതായിരിക്കാം. മറ്റൊന്നാണ് ഗോസ്പൽ ഓഫ് നിക്കോദിമോസ്, നിക്കോദിമോസിന്റെ സുവിശേഷം. ഇത് ഓൾസോ നോൺ ആസ് ആക്ട്സ് ഓഫ് പൈലറ്റ്, പീലാത്തോസിന്റെ പ്രവൃത്തികൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. പീലാത്തോസിന്റെ അരമനയിലെ വിചാരണ, ക്രൂശാരോഹണം, മരണ ഉത്ഥാനം എന്നിവയെല്ലാം വളരെ വിശാലമായിട്ട് ഇത് വിവരിച്ചിട്ടുണ്ട്. ഒപ്പം യേശുവിന്റെ മരണം, സാത്താനും നരകത്തിലും ഉണ്ടാക്കിയ നഷ്ടത്തിന്റെ കഥ എനിക്കൊന്ന്, ഇതിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ നിക്കോദിമോസിന്റെ സുവിശേഷത്തിൽ നിന്നായിരിക്കണം നമ്മുടെ കള്ളൻ തീത്തോസും മാലാഖിയും തമ്മിലുള്ള സംവാദം. ഇക്കൊള്ളിയാഴ്ച നമ്മൾ പാടിയല്ലോ, അതായത് അതിന്റെ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് അത്. ഒക്കെ ഒരുപക്ഷെ ഇതിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാകാം. തോമസിന്റെ ശൈവ സുവിശേഷത്തിൽ ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ് എന്നുള്ളതിന്റെ അത് പറഞ്ഞിരുന്ന രണ്ട് കള്ളന്മാര് അതേ പേരിൽ തന്നെ ഈ പുസ്തകത്തിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതാണ് ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസിൽ പറഞ്ഞ ആ കള്ളന്മാരുടെ 12-ാം വയസ്സിലെ യേശുക്കുരു അതിനു മുമ്പേ കണ്ട കള്ളന്മാർ അവരുടെ പേരാന്ന് പറഞ്ഞത് അതേ പേരിൽ തന്നെയാണ് ഈ കള്ളന്മാർ ഈ പുസ്തകത്തിൽ കാണുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പീലാത്തോസിന്റെ മരണം ചിത്രീകരിക്കുന്ന കയ്യെഴുത്തു പ്രതിയും പിന്നീട് ലഭിക്കുകയുണ്ടായി. പീലാത്തോസ് ഭാര്യ ക്ലൗഡിയ, ക്ലൗഡിയ പ്രക്കൂള എന്ന ഫുൾനെയും, ഇക്കാലത്ത് അവർ ക്രിസ്ത്യാനികളായിട്ട് മാറി വിശുദ്ധ ജീവിതം നയിച്ചിരുന്നതായിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാവോ ഈ പീലാത്തോസ് അങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് മാറിയെന്നും നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസിലെ കോപ്റ്റിക് ചർച്ചിൽ നിന്ന് മാറിയ അടുത്ത കാലത്ത് മാറിയ തവാഹോദിയ ചർച്ച് അവര് ഈ സെയിന്റ് പൈലറ്റ് എന്നാ പറയുന്നത്, പീലാത്തോസിനെ വിശുദ്ധ പീലാത്തോസ് എന്നാ പറയുന്നത്, പീലാത്തോസ് മാനസാന്തരം ഉണ്ടായി എന്നുള്ള സംഭവം അവര് വിശ്വസിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഇതിൽ നിന്നുള്ള അതായത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ ഈ നിക്കോദിമോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള പരാമർശനം കൊണ്ടായിരിക്കണം. അത് പഠന വിധേയമാകേണ്ടതായ കാര്യമാണ്, അല്ലെങ്കിൽ ആ ഭാഗം പഠിക്കുന്നെങ്കിൽ നല്ലതായിരിക്കും. ഞാനത് അങ്ങനെ കുറച്ച് 10 പുസ്തകങ്ങൾ, ഇനി കുറച്ച് ബുക്കുകളും കൂടെ ഒക്കെ ഉണ്ട്. ഏതൊരു എടുത്തത് കൊണ്ട് ഒരല്പസമയം കൂടെ എടുത്ത് അതും കൂടെ പറഞ്ഞ് തീർത്തതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു അല്പസമയം കൂടെ ഞാൻ ഇതിനു വേണ്ടി എടുക്കും. അതുകൊണ്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന 66 പുസ്തകത്തിനകത്ത് എഴുതിവെക്കാത്ത ധാരാളം കാര്യങ്ങൾ അവഗണിക്കപ്പെട്ടു പോയെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, അപ്പൊ അതിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അച്ഛനിപ്പം പറയുന്നത് അപ്പൊ നമുക്കൊരു ജനറൽ ഒരു ഐഡിയ കിട്ടുവാനും ഒക്കെ ഇത് വളരെ ഉപയോഗപ്രദമാണ്. അപ്പം ഇത്രയും നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ അച്ഛന് അതുപോലെ അത് അതിനെ കുറിച്ച് റിസർച്ച് നടത്തുകയും നോട്ട്സ് ഒക്കെ എഴുതി ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകണം. അപ്പം അച്ഛനോടുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പിന്നെ അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ആഴ്ച ബുധനാഴ്ച നമുക്ക് ന്യൂ ടെസ്റ്റമെന്റ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിലിന്റെ ഇംഗ്ലീഷിലുള്ള ക്ലാസ് ജെയിംസ് ചെറിയാനച്ഛൻ അടുത്ത ബുധനാഴ്ച എടുത്തു തുടങ്ങും. അത് കഴിയുന്നത്ര ആളുകളെ അറിയിക്കുക, ഇമെയിലിൽ ഒഫീഷ്യലായിട്ട് ഇമെയിൽ അയക്കുന്നതായിരിക്കും. എങ്കിലും യങ്സ് യൂത്തിൻ്റെ അടുത്തും യങ്സ്റ്റേഴ്സ് ആയിട്ട് പള്ളിയിലുള്ള ആളുകളുടെ അടുത്തും ഇംഗ്ലീഷിൽ കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവരുടെ അടുത്തും ഒക്കെ ഒന്ന് അറിയിക്കുക ഇത് കേൾക്കുന്നവർ. വ്യാഴാഴ്ച നമുക്ക് പതുപോലെ ഫേസ് സ്റ്റഡി ക്ലാസ് കണ്ടിന്യൂ ചെയ്യും മലയാളത്തിൽ. അനൗൺസ്മെന്റ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ലിസ് ആൻഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇല്ല ഇല്ല, താങ്ക് യു വെരി മച്ച് സച്ച വണ്ടർ ബോത്ത് ഡേയ്സ് ക്ലാസ്. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, വെരി നൈസ്. വളരെ ഇത്രയും കാര്യങ്ങൾ വിത്തിൻ 1 ഹവറിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഭയങ്കര ടാലന്റ് ആണ്. വളരെ നന്നായിരുന്നു കേട്ടോ അച്ഛാ. ഹിസ്റ്ററി എല്ലാവർക്കും അറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. താങ്ക് യു അച്ഛാ.
ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ പേര് നാമത്താൽ ഞങ്ങളെ കാത്തുകൊണ്ടാണ് മരിച്ചത്. ശ്രീമാനെ ഞങ്ങളെ മറച്ചുകൊണ്ടാണ്, ശുദ്ധമുള്ള റോഹ ശുദ്ധമുള്ളതിന്റെ കുടിയിരുപ്പിന്റെ ഭവനങ്ങൾ ഞങ്ങളെ ചമച്ചുകൊണ്ടാണ്. ദൈവമായ ഭാവി നേരത്തിലും കാലത്തും എല്ലാ സമയത്തിലുമേ നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങൾ മറച്ചുകൊണ്ടാണ്. അവിടുത്തെ സംസ്ഥവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ പഠന ക്ലാസിന്റെ മേലും MMVS പ്രസ്ഥാനത്തോടും പ്രവർത്തകരോടും ഓരോ യൂണിറ്റിനോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും സഭയോടും ദൈവമായ കർത്താവ് ഞങ്ങളുടെ വാങ്ങിപ്പുറയുടെ ആത്മാക്കളോടും സദാ വർദ്ധിപ്പിക്കുമാറാകട്ടെ.
Good night.
Okay, thank you. Good night.